ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസിനെ നമ്മൾ കാണുന്നു. അവർ ആ പതിവിൽ തികഞ്ഞ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പതിവിൽ തികഞ്ഞ ഒരു യൂണിറ്റി, ഒരു ഐക്യത നമുക്ക് അപ്പസ്തോല പ്രവൃത്തികളിൽ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പലയിടത്തായിട്ട് ഇങ്ങനെ പറയുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. അവർ ഒരുമനപ്പെട്ടു, അവർ ഒന്നിച്ചുകൂടി, ഹൃദയപരമാർത്ഥതയോടെ ഒന്നിച്ചുകൂടി. ഇങ്ങനെ പല വാക്കുകളും നമുക്ക് അപ്പസ്തോല പ്രവൃത്തികളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ആ യൂണിറ്റി നിറഞ്ഞ, ഐക്യത നിറഞ്ഞ ആ കൂട്ടായ്മകളിലൂടെ, ആ യൂണിറ്റിയിലൂടെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പതിവിൽ കവിഞ്ഞ രീതിയിൽ അപ്പസ്തോല പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം, അവരെല്ലാവരും ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അല്ലേ, കൂട്ടായ്മകളിലും ചെറിയ കൂട്ടായ്മകളിലും വലിയ കൂട്ടായ്മകളിലും ചർച്ചകളിലും എല്ലാം നടക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഹൃദയപരാർത്ഥതയും ആ ഏക മനസ്സും ഏക ആത്മാവും നിറഞ്ഞ ഒരു ജീവിതം. നമ്മുടെ കൂട്ടായ്മകളിലും ദൈവം അങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം മാത്യു 18:19-20 19-20 വചനം വായിക്കാം.
ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതൊരു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന തുകയെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അതെ, പ്രിയപ്പെട്ടവർ, എന്റെ വ്യക്തിപരമായ ജീവിതത്തില് അത്ര പ്രാധാന്യം അല്ല, അല്ലെങ്കിൽ അല്പം ലൈറ്റായിട്ട് എടുത്ത ഒരു വചനമാണ് 20-ാം വചനം. നിങ്ങൾ എന്റെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെയും കൂടി വരുന്നവടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നു. സി, നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമ്മൾ കേട്ട് തഴമ്പിച്ചത് കാരണം നമ്മുടെ മനസ്സിൽ സാധാരണ ഒരു ചിന്ത, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അതിന്റെ ഇടയിൽ ദൈവമുണ്ട്, ദൈവം എല്ലായിടത്തും പ്രസന്റ് ആണ്, എല്ലായിടത്തും ഉണ്ട് ദൈവം. എങ്കിലും ഇവിടെ അതിന് അപ്പുറമായി ഉപരിയായി ഒരു കാര്യം ഇവിടെ പറയുകയാണ്, അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ വളരെ കാഷ്വലായിട്ട് ഈ വചനം ചിന്തിക്കുകയും നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ജസ്റ്റ് പ്രാർത്ഥനയിലൂടെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. പലപ്പോഴും നമ്മൾ അങ്ങ് ചിന്തിച്ചുറച്ചിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടി വരുമ്പോൾ അവരുടെ ഇടയിൽ ദൈവം, നമ്മുടെ ഇടയിൽ ദൈവമുണ്ട്, ദൈവം എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായ കാരണം അവിടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അതിലുപരി രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ട്, അവരുടെ മധ്യത്തിൽ ഞാൻ ഇവിടെയുണ്ട്. ഇത് പലപ്പോഴും ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും വളരെ കാഷ്വലായിട്ട് എടുത്തുള്ള വ്യക്തിയാണ്. നമ്മൾ കൂടി വരുന്നു, പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്നു, അവരുടെ മധ്യേ നമ്മുടെ മധ്യേ ദൈവമുണ്ട്. പക്ഷെ പലപ്പോഴും യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് ആ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ ആ ശക്തി പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഞാനിവിടെ നിന്ന് ദൈവമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മാവിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഇതിൽ വെളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു മടങ്ങിയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുക, ആദ്യമായി പറയുന്ന ദൈവം പറയുന്നത് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവം ഒരു കൗണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു എണ്ണത്തിൽ എപ്പോഴും ദൈവം തൃപ്തിപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ജസ്റ്റ് 2 or 3 people മിനിമം അല്ലേ. ഒരു ദൈവം നടുവിൽ വരണമെങ്കിൽ രണ്ടുപേർ മിനിമം വേണമല്ലോ, അവരുടെ മധ്യയല്ല ദൈവത്തിന് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഒരു മിനിമം നമ്പറാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഇവിടെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാകും. അപ്പൊ ദൈവം ഒരിക്കലും എന്തുവാ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ആൾക്കാർ വളരെ കൂടിയത് എന്നതുകൊണ്ട് ദൈവം ഒരിക്കലും അവിടെ എന്ത് ദൈവത്തിന് അവിടെ ഒരു തൃപ്തി അല്ലെങ്കിൽ ദൈവത്തിന് അവിടെ ഒരു ഒരു ഇടം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ചുരുക്കമായും വലുതായും ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വാസ്തവമായിരിക്കെ ദൈവം നമ്മളെപ്പോഴും വിചാരിക്കരുത് ദൈവം ഇംപ്രസ്ഡ് അല്ല, എപ്പോഴും ഒരു നമ്പറിൽ അല്ലെങ്കിൽ വലിയൊരു നമ്പറിൽ ദൈവം ഒരിക്കലും ഇംപ്രസ്ഡ് അല്ല. ഇവിടെ പറയുകയാണ് ദൈവനം പറയുകയാണ് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ. ഇവിടെ ഉദാഹരണത്തിന് ദൈവം 10 കുഷ്ഠരോഗികള് സൗഖ്യമാക്കിയതിന് ഒരുത്തൻ തിരിച്ചു വന്നപ്പോൾ ദൈവം ഇംപ്രസ്ഡ് ആയി അല്ലേ? അത് ഒരു വ്യക്തിയുടെ വിശ്വാസം കണ്ട് ദൈവം വളരെ ഇംപ്രസ്ഡ് ആയി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ഒരു നമ്പറിലല്ല ദൈവം പലപ്പോഴും ഇംപ്രസ്ഡ് ആകുന്നത്, ആ വന്നു കൂടുന്നവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അനുസരിച്ചാണ് ദൈവം അവിടെ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇവിടെ നോക്കുക, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ, ഇൻ മൈ നെയിം, 20 വചനത്തില് ഇൻ മൈ നെയിം. നമ്മൾ വിചാരിക്കുന്നത് യേശുവിന്റെ നാമം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ നാമം ഉണ്ട്, ദൈവം അവിടെ പ്രവർത്തിക്കും. പക്ഷെ അതിലപ്പുറം ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ ദൈവത്തിന് മൈ നെയിം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദൈവത്തിന്റെ നാമം വളരെ മൈറ്റിയാണ് അല്ലെങ്കിൽ പവർഫുൾ ആണ് അല്ലെ? ദൈവത്തിന്റെ നാമത്തിന് ഒരു അതോറിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ ഇന്നയാളുടെ പേരിലാണ് ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയുടെ അതോറിറ്റിയിലാണ് ഇവിടെ വന്ന് എന്നതാണ് അതിന്റെ പിന്നിലുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ നാമത്തിന്റെ പിന്നിൽ ഒരു അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റിയുടെ ബലത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നതെങ്കിൽ അവിടെ ദൈവം പറയുന്നു അതിന്റെ പിന്നിൽ അതിന്റെ നടുവിൽ ഞാനുണ്ടാകും. നമുക്ക് പരിചയമുള്ള ഒരു വചനമാണ് ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനത്തില് 2 ആ അതോറിറ്റിയുടെ ദൈവത്തിന്റെ നാമത്തിന്റെ അതോറിറ്റിയുടെ ശക്തി ആ വചനത്തിൽ നമുക്ക് കാണാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:9-11 ഫിലിപ്പിയക്കാരന്റെ ലേഖനം 2:9-11 ഉള്ള വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ഞാൻ കൂടി വരുന്നത് ഈ അതോറിറ്റിയുടെ ബാക്കിങ്ങിലാണ് അല്ല, ഈ അതോറിറ്റിയുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കൂടി വരുന്നത്. യേശുവിന്റെ നാമത്തിങ്കിൽ നമ്മൾ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ ബാക്കിങ്ങിലാണ് നമ്മൾ കർത്താവിന്റെ സഭയിലും അല്ലെങ്കിൽ കൂട്ടായ്മകളിലും നമ്മൾ രണ്ടുപേർ ഒന്നിച്ചു കൂടുമ്പോൾ ഈ ബാക്കിങ്ങിലാണ്. ജസ്റ്റ് കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നു എന്ന് പറയുന്നതിനുപരി അതിന്റെ പിന്നിലുള്ള വ്യാപകമായ അർത്ഥം, ഞാൻ ഈ അതോറിറ്റിയുടെ ബലത്തിലാണ് ഇവിടെ വരുന്നത്, ആ അതോറിറ്റിയിൽ അവനെല്ലാ നാവും ഏറ്റുപറയും, എല്ലാ മുഴങ്കാലും മടങ്ങും, സ്വർഗത്തിലും ഭൂമിയിലും എല്ലായിടത്തും പാതാളത്തിലുമുള്ള എല്ലാവരും മുട്ടുമടങ്ങും. ആ അതോറിറ്റിയുടെ ആ മഹത്തായ ശക്തിയുടെ ബലത്തിലാണ് നമ്മൾ ഈ നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ കൂടി വരേണ്ടത്. ആ അങ്ങനെയുള്ള ഫെയ്ത്തിൽ നമ്മൾ കൂടി വരുമ്പോൾ അവരുടെ മധ്യ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ മറന്നു പോകരുത്, ജസ്റ്റ് ഒരു നാമം മാത്രമല്ല അതിന്റെ പിന്നിലുള്ള അതോറിറ്റിയുടെ ബലത്തിലാണ് നമ്മൾ കൂടി വരുന്നത്. ഇനി നമ്മൾ കൂടി വരുന്നത് കർത്താവിന്റെ സ്നേഹത്തിലാണ്, കർത്താവിന്റെ നാമത്തിങ്കിൽ അല്ലെ? കർത്താവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ബലത്തിലായിരിക്കണം നമ്മൾ കൂടി വരുന്നത്. നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടിയും പരസ്പരം സംസാരിച്ചും നിങ്ങൾ കൂടി വരണം അല്ലെ? അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമം നമ്മൾക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പിൻബലം ഈ നാമത്തിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നത് അല്ലെ? പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, നമ്മൾ കൂടി വരുമ്പോൾ നമുക്കൊരു വാഞ്ച ഉണ്ടായിരിക്കണം എൻ്റെ കർത്താവുമായിട്ട് ചേരുവാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ, നമ്മൾ യുണൈറ്റഡ് ആയിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയിലാണ് ഒന്നിച്ചു കൂടുന്നെങ്കിലും നമ്മൾ അതിന്റെ മധ്യേ നിൽക്കുന്ന യേശുവിലൂടെ നമ്മൾ യുണൈറ്റഡ് ആണ്. യേശുവിൽ കൂടിയാണ് നമ്മൾ യുണൈറ്റഡ് ആകുന്നത്. യേശു എന്ന ആ തല, യേശു എന്ന നമ്മളാകുന്ന ബോഡിയുടെ തലയായിരിക്കുന്ന യേശുവിലാണ് നമ്മൾ യുണൈറ്റഡ് ആയിരിക്കുന്നത്. ആ യൂണിയൻ അല്ലെങ്കിൽ ആ ഒരു ഐക്യത നമ്മൾ യേശുവിലും യേശുവിലൂടെ നമ്മൾ പരസ്പരം അറിയുകയും കാണുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ആ നമ്മൾ ഒന്നിച്ചുകൂടി വരുമ്പോഴുള്ള യേശുവിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് നമ്മളൊരു അവിടെ ഒരു സത്യം പലപ്പോഴും എന്നെ വ്യക്തിപരമായി ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു വചനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3 അതിന്റെ 17 മുതലുള്ള വചനങ്ങൾ നമ്മൾ നോക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 3:17.
ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് ഗ്രഹിപ്പാൻ സകല വിശുദ്ധന്മാരുടെ കൂടെയും, അല്ലെ 18 സകല വിശുദ്ധന്മാരുടെയും. വിശുദ്ധന്മാരുടെ കൂടെ മാത്രമേ നമുക്ക് വ്യക്തിപരമായി യേശുവിന്റെ സ്നേഹവും യേശുവിനെയും യേശുവിനെ കുറിച്ചും നമുക്ക് വ്യക്തിപരമായി നമ്മൾ ഒരളവിൽ അറിയുകയും ആ അളവിനപ്പുറം വേറൊരളവിൽ നമ്മൾ നമ്മുടെ ഫെലോ ബിലീവേഴ്സ് അല്ലെങ്കിൽ സഹ കൂട്ടുവിശ്വാസികളിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ ആ രീതിയിൽ അറിയാൻ, ആ ഒരു പ്രാർത്ഥനയാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ, ത്രൂ ദ സെയിൻസ്, ദ യൂണിറ്റി ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ ഐക്യതയിലൂടെയും വിശുദ്ധന്മാരോടുകൂടിയുള്ള ഫെലോഷിപ്പിലൂടെയും മാത്രമേ നമുക്ക് ദൈവത്തെ ഒരു മറ്റൊരളവിൽ ദൈവത്തെ അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് ഈ വചനം പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കൂടി വരുന്നത് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. നമ്മൾ പരസ്പരം കൂടി വരുന്ന നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വരുന്നത് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അറിയാൻ അതിന് നമ്മളെ സഹായിക്കുന്നത് സഹ വിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യവും നമ്മൾ മനസ്സിലാക്കണം. സകല വിശുദ്ധന്മാരോടുകൂടി ദൈവത്തെ അറിയുവാനാണ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവായ യേശുവിന് മഹത്വം കൊടുക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നത്. നമ്മുടെ വ്യക്തിപരമായ ഗ്ലോറിക്ക് വേണ്ടിയല്ല. എനിക്ക് വ്യക്തിപരമായി എന്ത് കിട്ടി, എനിക്ക് വ്യക്തിപരമായി കിട്ടിയ റെവലേഷൻ മറ്റുള്ളവരോട് ഡംപ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലോട് പകർന്നു കിട്ടാനല്ല. എന്റെ തിയോളജിക്കൽ നോളജും അല്ലെങ്കിൽ എന്റെ ബൈബിൾ നോളജും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള അവസരമല്ല. അതിലുപരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ സഹ വിശ്വാസികളിലൂടെ അറിയുവാനുമുള്ള ദൈവത്തിന്റെ ഗ്ലോറി അതിലൂടെ ദൈവത്തിന് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ കൂടിയാണ് നമ്മൾ കൂടി വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നു ഇൻ ദയർ മിഡ്സ്റ്റ് അവരുടെ മധ്യത്തിൽ ദൈവമുണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ വെറുതെ ഒരു നാമത്തിൽ ഒന്നിച്ചുകൂടി എന്ന് പറയുന്നതിലപ്പുറം നമ്മൾ ഈ ആട്രിബ്യൂട്ട്സ് നോക്കുക. ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ അതോറിറ്റി, ദൈവത്തിന്റെ സ്നേഹം അല്ല ദൈവത്തിന്റെ ആ യൂണിയൻ, ദൈവത്തോടുള്ള യൂണിയൻ, ഈ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ പ്രയോറിറ്റി എങ്കിലും ഞാൻ വിചാരിക്കുന്ന നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ ഫെലോഷിപ്പും ദൈവം മറ്റൊരു തലത്തിൽ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പസ്തോല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ യൂണിറ്റിയിൽ ദൈവം വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഇവിടെ രണ്ടാമത് പറയുന്നത് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇത് നമുക്ക് എക്സർസൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് പറ്റും. നമുക്കൊരു പക്ഷേ നമ്മുടെ വീട്ടിൽ സാധിക്കും. രണ്ടോ മൂന്നോ പേർ ഒന്നിച്ച് നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് സ്വർഗത്തിലും ബൈൻഡ് ചെയ്യപ്പെടാൻ നമുക്ക് വീട്ടിൽ സാധിക്കും. എഫേഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ അതിന്റെ 4-ാം അധ്യായത്തില് ഒരു ചെറിയ വചനമുണ്ട്, 27-ാം വചനത്തില്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഡോണ്ട് ഗിവ് ഡെവിൾ എ ഫുട്ട് ഹോൾഡ്. പിശാചിന് ഒരു കാല് വെക്കാൻ ഇടം കൊടുക്കരുത്. ആ കോണ്ടക്സ്റ്റില്, കോപിക്കുന്ന കാര്യത്തിലും അങ്ങനെ കോണ്ടക്സ്റ്റിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും, നമ്മുടെ മധ്യേ യേശുക്രിസ്തു ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പില് ഒന്നെങ്കിൽ യേശുക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കണം, അല്ലെങ്കിൽ അടുത്ത ചാൻസ് അവിടെ ഫുട് ഹോൾഡ് ഇടാൻ ചാൻസ് ഉള്ള വ്യക്തി പിശാച. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഡോണ്ട് ഗിവ് ഡെവിൾ എ ഫുട് ഹോൾഡ്. പിശാചിനൊരു കാല് വെക്കാൻ ഒരിടം കൊടുക്കരുത്. ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന് അതിന്റെ താഴെയും സഹോദരന്മാരോട് ക്ഷമിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിന്റെ പ്രസൻസിങ്കൽ ഈ ഡെവിളുടെ ഫുട്ട് ഹോൾഡ് ഉണ്ടാകത്തില്ല. അപ്പൊ ആ പ്രസൻസിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഒരുമനപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാട്ട് എവർ വി ഡു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വർഗത്തിൽ ആമേൻ എന്നുള്ള ആൻസർ കേൾക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന് അങ്ങനെയാണ് പറയുന്നത്, അവരുടെ മധ്യേ ഞാനുണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് എനിക്കെന്ത് കിട്ടും എന്നുള്ളതല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ആ നാമത്തിന് മഹത്വം കിട്ടുമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ, ആ മനോഭാവത്തിലാണ് നമ്മൾ നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ കൂടി വരവെങ്കിൽ, ആ ഒരു ഹ്യൂമിലിറ്റിയിലാണ് നമ്മൾ കൂടി വരുന്നതെങ്കിൽ ദൈവം അവിടെ വൻകാര്യങ്ങൾ പ്രവർത്തിക്കും. നമുക്ക് സ്വർഗത്തിലും ഇങ്ങനെ ഒരു ഗ്ലോറിയസ് പിക്ചർ കാണാൻ സാധിക്കും. റെവലേഷൻസ് 5-ാം അധ്യായത്തില് 5-ഉം 6-ഉം അധ്യായങ്ങളില് അഞ്ചാം അധ്യായത്തിന്റെ 11-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവർ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യനെന്ന് പറഞ്ഞു. ഇവിടെ നോക്കുകയാണ്, ഒരു നമ്പർ അല്ല, അവിടെ പലര് ചേർന്ന് കർത്താവായ യേശുവിന്, അവരുടെ മെയിൻ അജണ്ട എന്നുള്ളത് കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ട മാത്രമേ സ്വർഗത്തിലുണ്ടായിരുന്നുള്ളൂ. അവർ ഒന്നിച്ച് കണ്ടപ്പോൾ, ഇനി 6-ാം അധ്യായത്തിന്റെ 10-11 കാണാം, രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അവർക്ക് പറയാനുള്ളത് അതേ കാര്യം, സ്വർഗത്തിൽ ഇതേ അവർക്ക് പറയാനുള്ളതായിരുന്നു. അവർ ആർത്തുകൊണ്ടേ ഇരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം കിട്ടണം, അവർ കുഞ്ഞാടിന്റെ മഹത്വം കിട്ടണം, അവനാണ് ശക്തിയും ബലവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും സ്വീകരിക്കാൻ യോഗ്യനായവൻ, അവൻ മാത്രമാണെന്നുള്ള ആ ആർപ്പും ഒച്ചയും ബഹളവും അതായിരുന്നു സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലും ആ ദൈവത്തിന്റെ മഹത്വം, അല്ലെ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഇടയിലും ഉയർന്നിരിക്കാനുള്ള ആ നിലവിളിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരുന്നതെങ്കിൽ, നമുക്ക് വേണ്ടി എല്ലാം തന്ന യേശുവിന് മാത്രമാണ് മഹത്വം കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു പിശാചിന് ഇടം കൊടുക്കാത്ത തരത്തിലുള്ള ഒരു യൂണിറ്റി നമ്മുടെ കൂടി വരവെങ്കിൽ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂടി വരവെങ്കിലും ദൈവം തരും. അത് അവന്റെ വാഗ്ദാനമാണ്. കാരണം ഇതൊരു ആക്ച്വലി ഒരു പ്രോമിസാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വചനം ആക്ച്വലി ഒരു പ്രോമിസാണ്. ഐ വിൽ ബി ഇൻ ദെയർ മിഡ്സ്റ്റ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഒള്ളിയ കണ്ടീഷൻ, എല്ലാ പ്രോമിസുകളുടെ മുമ്പിൽ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്, എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടാ. ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ